കേരളത്തിന്റെ സ്വന്തം ചികിത്സാരീതിയാണ് ആയുർവേദം. ലോകമെങ്ങും ആയുർവേദത്തിന്റെ പ്രശസ്തി വ്യാപിക്കുകയും ഒട്ടേറെ വിദേശികൾ ആയുർവേദ ചികിത്സയ്ക്ക് മാത്രമായി കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള ആയുർവേദ ഡോക്ടർമാർ മിക്ക വിദേശ രാജ്യങ്ങളിലും ചികിത്സ നടത്തുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ നാച്ചുറോപ്പതി എന്ന ബദൽ ചികിത്സാരീതിയിൽ ഉൾപ്പെടുന്നതാണ് ആയുർവേദം. അലോപ്പതി ചികിത്സാരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമാണെങ്കിലും ഓസ്ട്രേലിയയുടെ ആരോഗ്യ പരിരക്ഷാരംഗം ഇവിടുത്തെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. ഇവിടേക്ക് കുടിയേറിയെത്തിയ ഓരോ ദേശക്കാരും സ്വന്തം നാട്ടുചികിത്സാ മാർഗങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചിലതിന് ബദൽ ചികിത്സ എന്ന രീതിയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഏതാനും ദശകങ്ങളായി ആയുർവേദ ഡോക്ടർമാർ ഓസ്ട്രേലിയയിൽ സജീവമാണ്. ആയുർവേദമനുശ്വാസിക്കുന്ന ജീവിതചര്യകൾ പാലിക്കുന്ന അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുന്ന ഒട്ടേറെ ഓസ്ട്രേലിയക്കാരുമുണ്ട്. ആയുർവേദത്തിന്റെ ഈ സ്വീകാര്യത കൂടുതൽ വ്യാപിപ്പിക്കാനും അതിന്റെ തനത് ശൈലിയും പുത്തൻ സങ്കേതങ്ങളും സംയോജിപ്പിക്കാനും വേണ്ടിയാണ് ഓസ്ട്രേലിയയിലെ ആയുർവേദ ഡോക്ടർമാർ അഡലേഡിൽ ഒത്തുകൂടിയത്. ഓസ്ട്രേലേഷ്യൻ അസോസിയേഷൻ ഓഫ് ആയുർവേദയുടെ നേതൃത്വത്തിൽ നടന്ന ആയുർവേദ യോഗ സിംപോസിയത്തിൽ 75 ഡോക്ടർമാർ പങ്കെടുത്തു. ആയുർവേദത്തിന്റെ അടിസ്ഥാന ശിലകൾക്കൊപ്പം ഈ മേഖലയിൽ പരീക്ഷിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ കൂടി പരിചയപ്പെടുത്തുന്ന വേദിയായി സിംപോസിയമെന്ന് പ്രത്യേക ക്ഷണതാവായി പരിപാടിയിൽ പങ്കെടുത്ത കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ഗോപകുമാർ പറഞ്ഞു.
ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആസ്ട്രേലിയയിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, അവരൊന്നും കൂടി സംഘടിപ്പിക്കുക, അവരുടെ ഒരു ഒത്തുചേരല്, അതിലൂടെ നൂതനമായ ആയുർവേദ ശാസ്ത്രത്തിന്റെ ചികിത്സാപരമായ സംഗതികൾ ഷെയർ ചെയ്യുക, പരസ്പരം പങ്കുവയ്ക്കുക, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സ ആസ്ട്രേലിയക്കാർക്ക് കൊടുക്കാൻ കഴിയുക. കേരളത്തിൽ ആയുർവേദം കുറച്ചുകൂടി ശാസ്ത്രീയമാണ് എന്നുള്ള ഒരു ധാരണ വിദേശ രാജ്യങ്ങളിൽ ശക്തമായ നിലവിലുള്ളത് കൊണ്ട് അതുകൂടി പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ സെമിനാറിന്റെ ഭാഗമാണ്. പിന്നെ വിഷയങ്ങൾ പറയുന്നത് പ്രധാനമായും പഞ്ചകർമ്മ. ആയുർവേദത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മേഖലയാണ് പഞ്ചകർമ്മം. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ മാലിന്യങ്ങളെയൊക്കെ തന്നെ വളരെ കാലികമായുള്ള ചികിത്സകൾ കൊണ്ട് നിർഹരിക്കുന്ന ഒരു പ്രക്രിയയാണ് പഞ്ചകർമ്മം. അപ്പൊ പഞ്ചകർമ്മ ചികിത്സയ്ക്കും പിന്നെ മാനസികാരോഗ്യം, നമുക്കറിയാം ഒരുപാട് സ്ട്രെസ് ആയി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പം പ്രത്യേകിച്ചും ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യവും പഞ്ചകർമ്മവുമാണ് ഈ സിംപോസിയത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ.
മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ തനതായ രീതിയിൽ ആയുർവേദ ചികിത്സ നടത്താൻ കഴിയുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് സിംബോസിയത്തിൽ പങ്കെടുത്ത മെൽബണിലെ ആയുർവേദ ഡോക്ടർ സജിമോൻ ജോർജ് ചൂണ്ടിക്കാട്ടി.
ആയുർവേദം അതിന്റെ തനത് രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നുവോ അതേ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. അതേ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, മറ്റു രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവിടെ പല ട്രീറ്റ്മെന്റ്സിനും ചെയ്യുവാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പല മെഡിസിനും അവർക്ക് അവിടെ അവൈലബിൾ അല്ല, കൊണ്ടുവരാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ വളരെ ലിബറലാണ്. മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ വളരെ റിസപ്റ്റീവാണ്, ഈ സിസ്റ്റത്തോട് വളരെ റിസപ്റ്റീവാണ്. വരുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാരെ അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലി ഫ്രണ്ട്സിനെയും ഒക്കെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ്സിനായിട്ട് റെഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശോഭനമായ ഒരു ഭാവി ആയുർവേദത്തിന് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഓരോ രാജ്യത്തെയും കാലാവസ്ഥയ്ക്കും ഭക്ഷണരീതിക്കും ജീവിതശൈലിക്കുമെല്ലാം യോജിക്കുന്ന രീതിയിൽ ചികിത്സ നടത്താൻ കഴിയുന്ന ചികിത്സാ വിധികളാണ് ആയുർവേദത്തിലുള്ളതെന്ന് ഡോക്ടർ ഗോപകുമാറും ചൂണ്ടിക്കാട്ടുന്നു.
ആയുർവേദത്തിൽ പറയുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഓരോ ദേശത്തെയും ആഹാര രീതി, അവിടുത്തെ ജിയോഗ്രഫി, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മറ്റ് സംസ്കാരം, ഇവയെല്ലാം കൂടെ നമ്മൾ സമന്വയിപ്പിച്ചാണ് ചികിത്സിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയല്ല കാശ്മീരിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലും കാശ്മീരിലും ചെയ്യുന്ന ആയുർവേദത്തിന്റെ ചികിത്സകൾ പലതും നമ്മൾ മാറ്റിയാണ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ നാഷണൽ ലെവൽ കോൺഫറൻസിലൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം ഈവൻ റഷ്യയിലൊക്കെ പോലെ എപ്പോഴും -degree മാത്രം താപനില വരുന്ന സമയത്ത് പോലും അതിനനുഗുണമായ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത്. ഇപ്പം ആയുർവേദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് ഈ സ്വേദന ചികിത്സ എന്ന് പറയും. പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായി ചെയ്യപ്പെടുന്ന സ്വേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ രോഗിയെ വിയർപ്പിക്കുന്ന ചികിത്സ. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ അതിൽ എത്രത്തോളം താപനില വേണം എന്നുള്ളത് ഓരോ രാജ്യത്തിലും അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ആഹാര രീതിയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. പിന്നെ കൊടുക്കുന്ന മരുന്നുകളും ഇന്ത്യണലായിട്ട് കൊടുക്കുന്ന മരുന്നുകളൊക്കെ തന്നെ ഓരോ ദേശത്തെയും, പ്രത്യേകിച്ച് ഇപ്പൊ ആസ്ട്രേലിയയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിത രീതി, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മറ്റേ ഒരു മാനസിക നില അല്ലെങ്കിൽ ശരീര പ്രകൃതി ഇവയൊക്കെ നോക്കിയിട്ട് മാറ്റം വരുത്താറുണ്ട്. കേരളത്തിൽ ഉണ്ടായ ഒരു ചികിത്സാശാസ്ത്രമാണെങ്കിൽ പോലും ഓരോ രാജ്യത്തേക്കും അനുഗുണമായി ആ ചികിത്സ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. കാലം, ദേശം, കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ടൈം ഫാക്ടർ, ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് രണ്ടും പരിഗണിച്ചിട്ടാണ് വേണ്ട വ്യതിയാനങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ചികിത്സ പ്രായോഗികമായി അപ്ലൈ ചെയ്യുന്നത്.
ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും പരസ്പര പൂരകങ്ങളാണ്. അതിനാൽ തന്നെ ശരീരത്തിനുള്ള ആയുർവേദ ചികിത്സാരീതികളോടൊപ്പം തന്നെ ലോകപ്രശസ്തി നേടിയതാണ് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന യോഗാസന രീതികളും. യോഗാസനത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളും സിംബോസിയത്തിൽ നടന്നു. ഓരോ ശാരീരിക പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന പഞ്ചകർമ്മ, പൂർവകർമ്മ, വിരേചന, നസ്യം, ബസ്തി തുടങ്ങിയ ആയുർവേദ വിധികളെക്കുറിച്ച് സിംബോസിയത്തിൽ പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. മറവിരോഗവും വിഷാദരോഗവും ഉൾപ്പെടെയുള്ള മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും യോഗാസനത്തിലൂടെ അവ എങ്ങനെ നേരിടാമെന്നുള്ള വിഷയത്തിലും വിശദമായ ചർച്ചകളാണ് നടന്നത്. ഓസ്ട്രേലിയൻ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ ആയുർവേദ ചികിത്സകൾ നടത്തുന്നതിനും ഇതിന് സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഇനി ശ്രമിക്കുകയെന്ന് മെൽബണിലുള്ള ആയുർവേദ ഡോക്ടർ ജ്യോതി മേനോൻ ചൂണ്ടിക്കാട്ടി.
ഇപ്പോഴൊരു ട്രീറ്റ്മെന്റ് പല രോഗങ്ങൾക്കും ഇവിടെ ഉള്ളപ്പോ ആർത്രൈറ്റിസോ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഇല്ലാതെയാണ് പലരും ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മളൊരു സെൻട്രലൈസ്ഡ് ആയിട്ട് പ്ലാൻ എങ്ങനെ എന്നുള്ള അത് ഒരു സ്റ്റഡി ആയിട്ടാ എങ്ങനെയാ എന്ന ഡിസ്കഷനിലൂടെ വന്നിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകളായിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി അത് വിപുലമായിട്ട് അതായത് ആൾക്കാരിപ്പൊ 14 ദിവസം 21 ദിവസം നാട്ടിലെ പോലെ കിടത്തി ചികിത്സിക്കാവുന്ന വിധത്തില് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അതുവഴി നമുക്ക് കൂടുതൽ ഇവിടുത്തെ ചികിത്സ ഇല്ലാത്ത പല രോഗങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള സൗകര്യങ്ങള് ഗവൺമെന്റ് വഴിയായിട്ടും എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഞങ്ങൾക്ക് ആശയങ്ങളുണ്ട്. അപ്പൊ അതും കൂടി ഇത് കഴിഞ്ഞാൽ അടുത്ത ഡിസ്കഷൻ അതായിരിക്കും.